ഇന്ന് ഓഗസ്റ്റ് മാസം 7-ാം തീയതി. തിരുവചനത്തിൽ നിന്നും 79-ാം സങ്കീർത്തനവും 80-ാം സങ്കീർത്തനവും 81-ാം സങ്കീർത്തനവും ഇന്ന് വായിക്കുന്നു. 79-ാം സങ്കീർത്തനം. ദൈവമേ, ജാതികൾ നിന്റെ അവകാശത്തിലേക്ക് കടന്നിരിക്കുന്നു. അവർ നിന്റെ വിശുദ്ധ മന്ദിരത്തെ അശുദ്ധമാക്കുകയും യെരുശലേമിനെ കൽക്കുന്നുകളാക്കുകയും ചെയ്തിരിക്കുന്നു. അവർ നിന്റെ ദാസന്മാരുടെ ശവങ്ങളെ ആകാശത്തിലെ പക്ഷികൾക്കും നിന്റെ വിശുദ്ധന്മാരുടെ മാംസത്തെ കാട്ടുമൃഗങ്ങൾക്കും ഇരയായി കൊടുത്തിരിക്കുന്നു. അവരുടെ രക്തത്തെ വെള്ളം പോലെ അവർ യെരുശലേമിന് ചുറ്റും ചിന്തിക്കളഞ്ഞു. അവരെ കുഴിച്ചിടുവാൻ ആരുമുണ്ടായിരുന്നില്ല. ഞങ്ങൾ ഞങ്ങളുടെ അയൽക്കാർക്ക് അപമാനവും ചുറ്റുമുള്ളവർക്ക് നിന്ദയും പരിഹാസവും ആയി തീർന്നിരിക്കുന്നു. യഹോവേ, നീ നിത്യം കോപിക്കുന്നതും നിന്റെ തീക്ഷ്ണത തീ പോലെ ജ്വലിക്കുന്നതും എത്രത്തോളം? നിന്നെ അറിയാത്ത ജാതികളുടെ മേലും നിന്റെ നാമം വിളിച്ചപേക്ഷിക്കാത്ത രാജ്യങ്ങളുടെ മേലും നിന്റെ ക്രോധത്തെ പകരണമേ. അവർ യാക്കോബിനെ വിഴുങ്ങിക്കളയുകയും അവൻ്റെ പുൽപ്പുറത്തെ ശൂന്യമാക്കുകയും ചെയ്തുവല്ലോ. ഞങ്ങളുടെ പൂർവന്മാരുടെ അകൃത്യങ്ങളെ ഞങ്ങൾക്ക് കണക്കിടരുത്. നിന്റെ കരുണ വേഗത്തിൽ ഞങ്ങളെ എതിരേൽക്കുമാറാകട്ടെ. ഞങ്ങളേറ്റവും എളിമപ്പെട്ടിരിക്കുന്നു. ഞങ്ങളുടെ രക്ഷയായ ദൈവമേ, നിന്റെ നാമമഹത്വത്തിനായി ഞങ്ങളെ സഹായിക്കണമേ. നിന്റെ നാമനിമിത്തം ഞങ്ങളെ വിടുവിച്ച് ഞങ്ങളുടെ പാപങ്ങളെ പരിഹരിക്കണമേ. അവരുടെ ദൈവം എവിടെയെന്ന് ജാതികൾ പറയുന്നത് എന്തിന്? നിന്റെ ദാസന്മാരുടെ രക്തം ചിന്നിയതിൻ്റെ പ്രതികാരം ഞങ്ങൾ കാണുകെ ജാതികളുടെ ഇടയിൽ വെളിപ്പെടുമാറാകട്ടെ. ബദ്ധന്മാരുടെ ദീർഘശ്വാസം നിന്റെ മുമ്പാകെ വരുമാറാകട്ടെ. മരണത്തിന് വിധിക്കപ്പെട്ടിരിക്കുന്നവരെ നീ നിന്റെ മഹാശക്തിയാൽ രക്ഷിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ അയൽക്കാർ നിന്നെ നിന്ദിച്ച നിന്നയെ 7 ഇരട്ടിയായി അവരുടെ മാറിടത്തിലേക്ക് പകരം കൊടുക്കണമേ. എന്നാൽ നിന്റെ ജനവും നിന്റെ മേച്ചൽപ്പുറത്തെ ആടുകളുമായ ഞങ്ങൾ എന്നേക്കും നിനക്ക് സ്തോത്രം ചെയ്യും. തലമുറ തലമുറയോളം ഞങ്ങൾ നിന്റെ സ്തുതിയെ പ്രസ്താവിക്കും. 80-ാം സങ്കീർത്തനം. ആട്ടിൻകൂട്ടത്തെ പോലെ യോസഫിനെ നടത്തുന്നവനായി ഇസ്രായേലിന്റെ ഇടയനായുള്ളവേ ചെവിക്കൊള്ളണമേ. കെരൂബുകളിന്മേൽ അധിവസിക്കുന്നവനെ പ്രകാശിക്കണമേ. എഫ്രയീമും ബെന്യാമീനും മനശ്ശെയും കാണുക നിന്റെ വീര്യബലം ഉണർത്തി ഞങ്ങളുടെ രക്ഷയ്ക്കായി വരണമേ. ദൈവമേ, ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമേ. ഞങ്ങൾ രക്ഷപ്പെടേണ്ടതിന് തിരുമുഖം പ്രകാശിപ്പിക്കണമേ. സൈന്യങ്ങളുടെ ദൈവമായ യഹോവേ, നീ നിന്റെ ജനത്തിൻ്റെ പ്രാർത്ഥനയ്ക്ക് നേരെ എത്രത്തോളം കോപിക്കും? നീ അവർക്ക് കണ്ണുനീരിൻ്റെ അപ്പം തിന്നുവാൻ കൊടുത്തിരിക്കുന്നു. അനവധി കണ്ണുനീർ അവർക്ക് കുടിക്കുവാനും കൊടുത്തിരിക്കുന്നു. നീ ഞങ്ങളെ ഞങ്ങളുടെ അയൽക്കാർക്ക് വഴക്കാക്കി തീർക്കുന്നു. ഞങ്ങളുടെ ശത്രുക്കൾ തമ്മിൽ പറഞ്ഞ് പരിഹസിക്കുന്നു. സൈന്യങ്ങളുടെ ദൈവമേ, ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമേ. ഞങ്ങൾ രക്ഷപ്പെടേണ്ടതിന് തിരുമുഖം പ്രകാശിപ്പിക്കണമേ. നീ മിസ്രയീമിൽ നിന്ന് ഒരു മുന്തിരിവള്ളി കൊണ്ടുവന്നു. ജാതികളെ നീക്കിക്കളഞ്ഞ് അതിനെ നട്ടു. നീ അതിന് തടമെടുത്തു. അത് വേരൂന്നി ദേശത്തെ പടർന്നു. അതിൻ്റെ നിഴൽ കൊണ്ട് പർവ്വതങ്ങൾ മൂടിയിരുന്നു. അതിൻ്റെ കൊമ്പുകൾ ദിവ്യ ദേവദാരുക്കൾ പോലെയും ആയിരുന്നു. അത് കൊമ്പുകളെ സമുദ്രം വരെയും ചില്ലികളെ നദി വരെയും നീട്ടിയിരുന്നു. വഴി പോകുന്നവരൊക്കെയും അതിനെ പറിക്കുവാൻ തക്കവണ്ണം നീ അതിൻ്റെ വേലികളെ പൊളിച്ചു കളഞ്ഞതെന്ത്? കാട്ടുപന്നി അതിനെ മാന്തിക്കളയുന്നു. വയലിലെ മൃഗങ്ങൾ അത് തിന്നുകളയുന്നു. സൈന്യങ്ങളുടെ ദൈവമേ, തിരിഞ്ഞു വരണമേ. സ്വർഗത്തിൽ നിന്ന് നോക്കി കടാക്ഷിച്ച് ഈ മുന്തിരിവള്ളിയെ സന്ദർശിക്കണമേ. നിന്റെ വലം കൈ നട്ടിട്ടുള്ളതിനെയും നീ നിനക്കായി വളർത്തിയ തൈയേയും പാലിക്കണമേ. അതിനെ തീ വെച്ച് ചുടുകയും വെട്ടിക്കളയുകയും ചെയ്തിരിക്കുന്നു. നിന്റെ മുഖത്തിൻ്റെ ഭത്സനത്താൽ അവർ നശിച്ചു പോകുന്നു. നിന്റെ കൈ നിന്റെ വലതുഭാഗത്തെ പുരുഷന്റെ മേൽ, നീ നിനക്കായി വളർത്തിയ മനുഷ്യപുത്രന്റെ മേൽ തന്നെ ഇരിക്കട്ടെ. എന്നാൽ ഞങ്ങൾ നിന്നെ വിട്ട് പിന്മാറുകയില്ല. ഞങ്ങളെ ജീവിപ്പിക്കണമേ. എന്നാൽ ഞങ്ങൾ നിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കും. സൈന്യങ്ങളുടെ ദൈവമായ യഹോവേ, ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമേ. ഞങ്ങൾ രക്ഷപ്പെടേണ്ടതിന് തിരുമുഖം പ്രകാശിപ്പിക്കണമേ. 81-ാം സങ്കീർത്തനം. നമ്മുടെ ബലമായ ദൈവത്തിന് ഘോഷിപ്പീൻ, യാക്കോബിന്റെ ദൈവത്തിന് ആർപ്പെടുവീൻ. തപ്പും ഇമ്പമായുള്ള കിന്നരവും വീണയും എടുത്ത് സംഗീതം തുടങ്ങുവീൻ. അമാവാസിയിലും നമ്മുടെ ഉത്സവ ദിവസമായ പൗർണമാസിയിലും കാഹളം ഉതുവിൻ. ഇത് ഇസ്രായേലിനൊരു ചട്ടവും യാക്കോബിൻ ദൈവത്തിൻ്റെ ഒരു പ്രമാണവുമാകുന്നു. മിസ്രയീം ദേശത്തിന് നേരെ പുറപ്പെട്ടപ്പോൾ ദൈവം അത് യോസഫിന് ഒരു സാക്ഷ്യമായി നിയമിച്ചു. അവിടെ ഞാൻ അറിയാത്ത ഒരു ഭാഷ കേട്ടു. ഞാൻ അവൻ്റെ തോളിൽ നിന്ന് ചുമട് നീക്കി അവൻ്റെ കൈകൾ കൊട്ട വിട്ടൊഴിഞ്ഞു. കഷ്ടകാലത്ത് നീ വിളിച്ചു, ഞാൻ നിന്നെ വിടുവിച്ചു. ഇടിമുഴക്കത്തിൻ്റെ മറവിൽ നിന്ന് ഞാൻ നിനക്ക് ഉത്തരമരളി. മെരിബ വെള്ളത്തിങ്കൽ ഞാൻ നിന്നെ പരീക്ഷിച്ചു. എൻ്റെ ജനമേ കേൾക്കുക, ഞാൻ നിന്നോട് സാക്ഷ്യം പറയും. ഇസ്രായേലി, നീ എൻ്റെ വാക്ക് കേട്ടെങ്കിൽ കൊള്ളാമായിരുന്നു. അന്യദൈവം നിനക്കുണ്ടാകരുത്. യാതൊരു അന്യദൈവത്തെയും നീ നമസ്കരിക്കരുത്. മിസ്രയീം ദേശത്ത് നിന്ന് നിന്നെ കൊണ്ടുവന്ന യഹോവയായ ഞാൻ നിന്റെ ദൈവമാകുന്നു. നിന്റെ വായ വിസ്താരത്തിൽ തുറക്ക, ഞാൻ അതിനെ നിറയ്ക്കും. എന്നാൽ എൻ്റെ ജനം എൻ്റെ വാക്ക് കേട്ടനുസരിച്ചില്ല, ഇസ്രായേൽ എന്നെ കൂട്ടാക്കിയതുമില്ല. അതുകൊണ്ട് അവർ സ്വന്തം ആലോചന പ്രകാരം നടക്കേണ്ടതിന് ഞാൻ അവരെ ഹൃദയകാഠിന്യത്തിന് ഏൽപ്പിച്ചു കളഞ്ഞു. അയ്യോ, എൻ്റെ ജനം എൻ്റെ വാക്ക് കേൾക്കുകയും ഇസ്രായേൽ എൻ്റെ വഴികളിൽ നടക്കുകയും ചെയ്തുവെങ്കിൽ കൊള്ളാമായിരുന്നു. എന്നാൽ ഞാൻ വേഗത്തിൽ അവരുടെ ശത്രുക്കളെ കീഴടക്കുമായിരുന്നു. അവരുടെ വൈരികളെ നേരെ എൻ്റെ കൈ തിരിക്കുമായിരുന്നു. യഹോവയെ പകയ്ക്കുന്നവർ അവന് കീഴടങ്ങുമായിരുന്നു. എന്നാൽ ഇവരുടെ ശുഭകാലം എന്നേക്കും നിൽക്കുമായിരുന്നു. അവൻ മേത്രമായ കോതമ്പ് കൊണ്ട് അവരെ പോഷിപ്പിക്കുമായിരുന്നു. ഞാൻ പാറയിൽ നിന്നുള്ള തേൻ കൊണ്ട് നിനക്ക് തൃപ്തി വരുത്തുമായിരുന്നു. ഇനി പുതിയ നിയമത്തിൽ നിന്നും റോമർ എഴുതിയ ലേഖനം 8:18 അതിൻ്റെ 1-18 വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്നു. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. ജീവന്റെ ആത്മാവിൻ്റെ പ്രമാണം എനിക്ക് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുയേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാതിരുന്നതിനെ സാധിക്കുവാൻ ദൈവം തൻ്റെ പുത്രനെ പാപജഡത്തിൻ്റെ സാദൃശ്യത്തിലും പാപം നിമിത്തവും അയച്ചു. പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. ജഡത്തെയല്ല, ആത്മാവിനെ അത്രേ അനുസരിച്ച് നടക്കുന്ന നമ്മിൽ ന്യായപ്രമാണത്തിൻ്റെ നീതി നിവൃത്തിയാകേണ്ടതിന് തന്നെ. ജഡസ്വഭാവമുള്ളവർ ജഡത്തിനുള്ളതും ആത്മസ്വഭാവമുള്ളവർ ആത്മാവിനുള്ളതും ചിന്തിക്കുന്നു. ജഡത്തിൻ്റെ ചിന്ത മരണം, ആത്മാവിൻ്റെ ചിന്തയോ ജീവനും സമാധാനവും തന്നെ. ജഡത്തിൻ്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാകുന്നു. അത് ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിന് കീഴ്പ്പെടുന്നില്ല, കീഴ്പ്പെടുവാൻ കഴിയുന്നതുമല്ല. ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിപ്പാൻ കഴിയുകയില്ല. നിങ്ങളോ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികിൽ ജഡസ്വഭാവമുള്ളവരല്ല ആത്മസ്വഭാവമുള്ളവരത്രേ. ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല. ക്രിസ്തു നിങ്ങളിൽ ഉണ്ടെങ്കിലോ ശരീരം പാപം നിമിത്തം മരിച്ചതെങ്കിലും ആത്മാവ് നീതി നിമിത്തം ജീവനാകുന്നു. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ ക്രിസ്തു യേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യശരീരങ്ങളെയും ജീവിപ്പിക്കും. ആകയാൽ സഹോദരന്മാരെ, നാം ജഡത്തെ അനുസരിച്ച് ജീവിക്കേണ്ടതിന് ജഡത്തിനല്ല കടക്കാരാകുന്നത്. നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം. ആത്മാവിനാൽ ശരീരത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ നിങ്ങൾ ജീവിക്കും. ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിൻ്റെ മക്കളാകുന്നു. നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിൻ്റെ ആത്മാവിനെയല്ല, നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. നാം ദൈവത്തിൻ്റെ മക്കൾ എന്ന ആത്മാവുദാനം നമ്മുടെ ആത്മാവോടുകൂടെ സാക്ഷ്യം പറയുന്നു. നാം മക്കളെങ്കിലോ അവകാശികളുമാകുന്നു. ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിൻ്റെ കൂട്ടവകാശികളും തന്നെ. നാം അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടെ കഷ്ടമനുഭവിച്ചാൽ അത്രേ. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. ദൈവനാമത്തിന് മഹത്വം. റോമാലേഖനം 8:18 അതിൻ്റെ പ്രാരംഭ വാക്യങ്ങൾ നാം വായിച്ചു. തിരുവചനത്തിലെ, പ്രത്യേകിച്ച് സുവിശേഷ ഭാഗങ്ങൾക്ക് ശേഷം ലേഖനങ്ങൾ വരുമ്പോൾ ക്രിസ്തീയ ഉപദേശങ്ങളുടെ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന കാര്യങ്ങൾ വിവരിച്ചിരിക്കുന്ന ഒരു പുസ്തകമാണ് റോമാലേഖനം. അതിൽ തന്നെ ഏറ്റവും പ്രധാനമുള്ള ഒരു അധ്യായമാണ് എട്ടാമത്തെ അധ്യായം. ഇതിൽ അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് വളരെ ക്രമീകൃതമായ രീതിയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നിയോഗമനുസരിച്ച് ദൈവസഭയുടെ ആ കെട്ടുറപ്പിനെ, അതെങ്ങനെ ഉണ്ടായി, എങ്ങനെ മുന്നോട്ട് പോകും എന്നതിനെ പ്രതിപാദിക്കുന്ന ഭാഗം ഇവിടെ നാം കാണുന്നു. ഇതിൻ്റെ ഒന്നാം വാക്യത്തിൽ നാം വായിക്കുന്നു, അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശ്വരമുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. മനുഷ്യവർഗത്തെ മുഴുവനായി എടുക്കുമ്പോൾ രണ്ടായിട്ട് നമുക്ക് അവരെ തരംതിരിക്കുവാൻ കഴിയുന്നു. ഒന്ന് ക്രിസ്തുവേശ്വരമുള്ളവർ, മറ്റൊരു കൂട്ടർ ക്രിസ്തുവേശുവിൽ അല്ലാത്തവർ. ക്രിസ്തുവിനെ രക്ഷിതാവായി അംഗീകരിച്ചത് മൂലം, സുവിശേഷത്തിൽ വിശ്വസിച്ചത് മൂലം അവർ ക്രിസ്തുവേശുവിലായി തീർന്നു. അങ്ങനെ ഒരു വിഭാഗം, അവരെക്കുറിച്ച് പറയുന്നത് അങ്ങനെയുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. അവർ ചെയ്തത് ഇത്ര മാത്രമേ ഉള്ളൂ, അവർ ക്രിസ്തുവേശുവിൽ ആയി എന്ന് പറയുമ്പോൾ യേശു ക്രിസ്തു തങ്ങളുടെ രക്ഷകനും കർത്താവുമായിട്ട് അവർ സ്വീകരിച്ചു. യേശുവിൽ കൂടിയുള്ള രക്ഷ അവർ അംഗീകരിച്ചു. അതുമൂലം ഒരു വലിയ ശിക്ഷാവിധിയിൽ നിന്ന് അവർ വിടുതൽ പ്രാപിച്ചു എന്നുള്ളതാണ് പറയുന്നത്. ആ വിഭാഗത്തിൽപ്പെട്ട ആളുകളെക്കുറിച്ച് പിന്നീട് പറയുന്നത് അവർക്കൊരു പ്രത്യേകതയുണ്ട്, അവർക്കൊരു പ്രമാണമുണ്ട്. ആ പ്രമാണം എന്ന് പറയുന്നത് ജഡത്തിൻ്റെ പ്രമാണമല്ല, അത് ആത്മാവിൻ്റെ പ്രമാണം ആണെന്ന് പറയുന്നു. മറ്റ് വിഭാഗങ്ങൾ, മറ്റേ സമൂഹം ക്രിസ്തുവിനെ അംഗീകരിക്കാത്തവർ ജഡത്തിനനുസരിച്ച് ജീവിക്കുമ്പോൾ ലോകത്തിൻ്റെ തത്വങ്ങൾക്കും ലോകത്തിൻ്റെ നിയമങ്ങൾക്കും ജഡത്തിൻ്റെ പ്രമാണങ്ങൾക്കും ഒക്കെ അനുസരിച്ച് അവർ പോകുമ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ആത്മാവിൻ്റെ ചിന്ത, ആത്മാവിൻ്റെ പ്രമാണം, അതിനെ അനുസരിച്ച് ജീവിക്കുന്ന ഒരു ജനസമൂഹമാണ് ക്രിസ്തുവിശുവിലായി തീർന്ന ആളുകളെ കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം ഒരിക്കൽ അവർ ജഡത്തെ അനുസരിച്ച് ജീവിച്ചിരുന്നു, എന്നാൽ ഇനി അവർ ജഡത്തെ അനുസരിച്ചല്ല ജീവിക്കുന്നത്. ക്രിസ്തുവിനെ അവർ സ്വീകരിച്ചത് മൂലം അവർ ആത്മാവിൻ്റെ പ്രമാണത്തിന് അധീനരായി തീർന്നു. ആത്മാവിനാൽ ശരീരത്തിൻ്റെ പ്രവൃത്തികളെ അവർ മരിപ്പിച്ചു കളഞ്ഞു എന്നാണ് നാം വായിക്കുന്നത്. അങ്ങനെ മരിപ്പിച്ചതുകൊണ്ട് അതിൻ്റെ 13-ാം വാക്യത്തിൽ പറയുന്നു, ആത്മാവിനാൽ ശരീരത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ നിങ്ങൾ ജീവിക്കും. അതുകൊണ്ടൊരു വീണ്ടും ജനനം, ഒരു പുതിയ ജീവൻ അവർക്ക് ലഭിക്കുകയാണ് ചെയ്തത്. ജഡത്തിൻ്റെ പ്രമാണം വെച്ച് നോക്കുമ്പോൾ നമുക്കറിയാം, പലപ്പോഴും ബുദ്ധിപരമായി ചിന്തിക്കുക, ബുദ്ധിയിൽ കൂടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക, നിയമസംഹിതകളും കെട്ടുറപ്പുകളും ഒക്കെ അതിനകത്തുണ്ട് എങ്കിൽ പോലും അതൊക്കെയും ലോകത്തിന് വേണ്ടിയുള്ള, ഇവിടുത്തെ കെട്ടുപാടുകൾക്ക് വേണ്ടി മാത്രമുള്ളതാണ്. എന്നാൽ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന ഒരു വ്യക്തിക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് ഈ ലോകം താൽക്കാലികമാണ്, അതിനപ്പുറത്ത് നിത്യതയ്ക്ക് വേണ്ടിയുള്ള ചിന്തയോടുകൂടി ദൈവത്തിൻ്റെ ആത്മാവുമായിട്ട് ബന്ധപ്പെടുന്ന തരത്തിൽ ആത്മാവിനെ അനുസരിച്ച് ജീവിക്കുന്ന ഒരു ജീവിത രീതി അവിടെ ഉണ്ടായി വരുന്നു. അതുകൊണ്ട് തന്നെ പറയുന്നു, നിങ്ങൾ ദാസ്യത്തിൻ്റെ ആത്മാവിനെയല്ല പുത്രത്വത്തിൻ്റെ ആത്മാവിനെ അത്രേ പ്രാപിച്ചത് എന്ന് പറയുന്നു. അടിമത്വത്തിൻ്റെ അവസ്ഥ മാറിപ്പോയി, ഒരു പുത്രത്വത്തിൻ്റെ അവസ്ഥയിലേക്ക് അവർ കടന്നു വന്നു എന്ന് പറയുന്നു. ആരൊക്കെ ജഡത്തിൻ്റെ പ്രമാണത്തെ അനുസരിച്ച് നടക്കുന്നുവോ അവർക്ക് ലഭിക്കുവാൻ പോകുന്ന, ആത്യന്തികമായി അവർക്ക് ലഭിക്കുവാൻ പോകുന്നത് മരണമാണ്. ജഡത്തിൻ്റെ ചിന്ത മരണം എന്ന് ഇവിടെ പറയുന്നു. എന്നാൽ ആത്മാവിൽ ജീവിക്കുന്ന ഒരു വ്യക്തി, ക്രിസ്തുവിനെ അംഗീകരിച്ച് ക്രിസ്തുവിലായി തീർന്ന വ്യക്തി, അവർ നിത്യജീവങ്കിലേക്ക് കടക്കുന്ന അനുഭവമാണ് ഇവിടെ കാണുവാൻ കഴിയുന്നത്. പലപ്പോഴും നമ്മുടെ ബുദ്ധിയുടെ പ്രമാണങ്ങൾക്കനുസരിച്ച് ഇതൊന്നും മനസ്സിലാക്കുവാൻ കഴിയുകയില്ല. എന്നാൽ ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ അനുഭവിക്കുന്ന സന്തോഷം, ആത്മാവിൻ്റെ സന്തോഷം, ആ വലിയ അനുഭവം ഈ ഭാഗങ്ങളിൽ അപ്പോസ്തലൻ എടുത്തു പറഞ്ഞിരിക്കുന്നു. ഈ അനുഭവത്തിൽ ക്രിസ്തുവിലായി തീരുവാൻ കാലാകാലങ്ങളിലായി ദൈവം നമ്മയൊക്കെ സഹായിച്ചു. ഏതെങ്കിലും വ്യക്തി ജീവിതം, എന്നെ കേൾക്കുന്നവർ, ആ അനുഭവത്തിലായിട്ടില്ലെങ്കിൽ ജഡത്തിൻ്റെ ചിന്തകളെ വിട്ടു കളഞ്ഞിട്ട് ആത്മാവിൻ്റെ പ്രമാണത്തിനനുസരിച്ച് ജീവിക്കുവാൻ നമുക്ക് ഒരുങ്ങാം. ക്രിസ്തുവേശുവിലുള്ളവരായി തീരുവാൻ ശ്രമിക്കാം. ക്രിസ്തുവിനെ അംഗീകരിക്കുക. അവൻ നമ്മുടെ രക്ഷകനായിരിക്കട്ടെ, അവൻ നമ്മുടെ കർത്താവായിരിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം അനുഗ്രഹിക്കട്ടെ.